2024 മാർച്ച് 15 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പടപ്പുറപ്പാടിന് ദളപതി. കോവളം സതീഷ് കുമാർ എഴുതുന്നു, അംഗത്വ വിതരണം തുടങ്ങി 36 മണിക്കൂറുകൾക്കകം 50 ലക്ഷം ആരാധകർ നടൻ വിജയുടെ തമിഴക വെട്രി കഴകത്തിൽ ചേർന്നു. 2 കോടി അംഗങ്ങളാണ് ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കൂറ്റൻ റാലി, പൊതുസമ്മേളനം, സിനിമയിലെന്ന പോലെ രാഷ്ട്രീയത്തിലെ മാസ് എൻട്രിക്ക് പശ്ചാത്തലം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി ഭാരവാഹികൾ. പൊതുസമ്മേളനത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നയപരിപാടി പ്രഖ്യാപിച്ച ശേഷം സംസ്ഥാനമൊട്ടാകെ പര്യടനം നടത്താനാണ് വിജയുടെ പ്ലാൻ. 69-ാമത്തെ ചിത്രം പൂർത്തിയാക്കിയ ശേഷമാകും മനസ്സറിയാൻ യാത്ര. മധുരയിൽ നിന്ന് യാത്ര തുടങ്ങുമെന്നുമാണ് സൂചന. നിലവിലെ ഒരു പാർട്ടിയോടും അടുക്കാതെ മുന്നോട്ടു പോകാനാണ് തീരുമാനം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന പര്യടനം നടത്തി തന്റെ ശക്തി തെളിയിക്കുകയാണ് ലക്ഷ്യം. പരമാവധി യുവജനങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കുമെന്ന് ഉറപ്പ്. സൂപ്പർ താര പദവിയിലെത്തിയ ശേഷം തന്റെ ആരാധക സംഘത്തെ 2009 രാഷ്ട്രീയ ചുവയുള്ള വിജയ മക്കൾ ഇളയക്കമായി മാറ്റിയത്. ഭരണപരമായ കൊടുകാരിസ്ഥയും അഴിമതിയും ഒരു വശത്തും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭജന രാഷ്ട്രീയ സംസ്കാരം മറുവശത്തുമുള്ള അവസ്ഥയിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നതെന്നാണ് വിജയ് തന്റെ കത്തിലൂടെ വ്യക്തമാക്കിയത്. ഞാൻ രാഷ്ട്രീയ എത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കും തടയാനാകില്ലെന്നാണ് 2009 വിജയ മക്കൾ ഇളക്കം തന്റെ ആരാധക സംഘം രൂപീകരിച്ചതിന് പിന്നാലെ വിജയ് പറഞ്ഞത്. അന്നുമുതൽ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ പല കോണിലായി നടന്നിരുന്നു. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേൻ, സിംഗം സിംഗളാ വരും തുടങ്ങിയ മാസ് ഡയലോഗുകളിലൂടെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് ആരാധകരെ മോഹിപ്പിച്ച തലേവർ രജനീകാന്ത് സുരക്ഷിതമായി പിന്മാറിയിടത്തേക്കാണ് ദളപതി ഞാൻ റെഡി താൻ എന്ന പാട്ടും പാടി വരുന്നത്. വിജയ് എന്ന നടന്റെ ആട്ടവും പാട്ടും അടിയും പഞ്ച് ഡയലോഗും സ്ലോ മോഷൻ നടത്തവുമെല്ലാം കൈയടിച്ചും ആർപ്പു വിളിച്ചും ആഘോഷിച്ച തമിഴക മക്കൾ വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ സ്വീകരിക്കുമോ എന്നറിയാൻ കഷ്ടിച്ച് 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാക്കണം. ജനപ്രതിനിധി എന്നതിന് അപ്പുറം മുഖ്യമന്ത്രി പദം തന്നെ വിജയുടെ സ്വപ്നം. തമിഴ് സിനിമകളിൽ നായകനായും നിർമ്മാതാവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഉദയനിധി സ്റ്റാലിൻ കാണുന്നതും അതേ കിനാവ് തന്നെയാണ്. മരുത്തൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്ന MGRനെ പോലെ രാഷ്ട്രീയ തിരയിൽ സൂപ്പർ നായകനാകാൻ ജോസഫ് വിജയ്ക്ക് കഴിയുമോ? അതോ രാഷ്ട്രീയ പരീക്ഷണത്തിനിറങ്ങിയ മറ്റുള്ളവരുടെ അവസ്ഥ വരുമോ? തമിഴ്നാട് ഇങ്ങെടുക്കാമെന്ന ലക്ഷ്യത്തോടെ മക്കൾ നീതി മയം രൂപീകരിച്ച ഉലക നായകൻ കമലഹാസൻ ഇപ്പോൾ രാജ്യസഭാ സീറ്റിനു വേണ്ടി DMKയുടെ പ്രചാരണ പണി ഏറ്റെടുത്തിരിക്കുകയാണ്. അഴിമതി രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്ന കമലഹാസൻ സ്റ്റാലിനെതിരെ പൊതുവേദിയിൽ ആഞ്ഞടിച്ചിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. ഈ ജൂണിൽ 50 വയസ്സ് തികയുന്ന വിജയ് പ്രായം മാനദണ്ഡമാക്കിയാൽ ഏറ്റവും അനുയോജ്യമായ സമയത്താണ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതെന്ന് എല്ലാവരും സമ്മതിക്കും. കഴിഞ്ഞ വർഷം മുതൽ കൃത്യമായ കരുനീക്കം നടത്തിയ വിജയ് പൊതുപരിപാടികൾ സംഘടിപ്പിച്ചും രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെയും തമിഴ് രാഷ്ട്രീയത്തിന്റെ ചങ്കിടപ്പേറ്റി വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമാക്കിയാണ് പരിപാടികൾ ഏറെയും സംഘടിപ്പിച്ചത്. ഓരോ വേദിയിലും നിലവിലുള്ള പാർട്ടികളോടുള്ള തന്റെ അതൃപ്തി വളരെ വ്യക്തമായി പറഞ്ഞു. ആരാധകർ വിളിക്കുന്ന ദളപതി എന്ന തന്റെ വിശേഷണത്തെയും രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടി ജനങ്ങൾ രാജാക്കന്മാരാണെന്നും അവരുടെ ആഗ്രഹം നിറവേറ്റേണ്ടത് സേന നായകന്റെ ചുമതലയാണെന്നും വിജയ് ഈയിടെ പുറത്തിറങ്ങിയ ലിയോ എന്ന ചിത്രത്തിന്റെ വിജയാഘോഷ പരിപാടിയിൽ പറഞ്ഞിരുന്നു. സിനിമകൾ വഴിയും അല്ലാതെയും വിവിധ അധികാര കേന്ദ്രങ്ങളുമായി നിരന്തരം കലഹിച്ചിരുന്ന ആളാണ് വിജയ്. മേഴ്സർ എന്ന ചിത്രത്തിലൂടെ GST കടുത്ത വിമർശനം ഉന്നയിച്ചു. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നൽകുന്ന സൗജന്യ സമ്മാനങ്ങളെ വിമർശിച്ച സർക്കാർ എന്ന ചിത്രം അന്നത്തെ DMK സർക്കാരിനെ അസ്വസ്ഥരാക്കി. ചിത്രം സർക്കാരിനെതിരെയാണെന്ന് പരാതി ഉയർന്നതോടെ വിവാദ സംഭാഷണങ്ങൾ നീക്കം ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത റോൾസ് റോയ്സ് ഗോസ് കാറിന് എൻട്രി ടാക്സ് ചുമത്തിയതായി ചൂണ്ടിക്കാട്ടി വിജയ് നൽകിയ ഹർജിയും അതിനെ കോടതി നിശിതമായി വിമർശിച്ചതുമെല്ലാം നടനെ വിവാദത്തിലാക്കിയിരുന്നു. MGRഉം ജയലളിതയും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ നായകരിൽ ഒന്നാമൻ MGR. നായികമാരിൽ ജയലളിതയും DMK സ്ഥാപകൻ അണ്ണാദുരൈ അറിയപ്പെടുന്ന നാടകരചയിതാവായിരുന്നു. നാടകവും സംഗീതവും കലയും തമിഴ്നാട്ടിൽ ഫലപ്രദമായി ഉപയോഗിച്ചത് DMK ആയിരുന്നു. കരുണാനിധി തിരക്കഥ എഴുതി MGR തകർത്തഭിനയിച്ച ഒട്ടേറെ ചിത്രങ്ങളിലൂടെ ദ്രാവിഡ ആശയങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് കുടിയേറി. പിന്നീട് രണ്ടുപേരും 2 ദ്രാവിഡ പാർട്ടികളുടെ നേതാക്കളായി പരസ്പരം പോരടിച്ചു. DMKയിൽ തുടങ്ങി തമിഴ് നാഷണൽ പാർട്ടിയിലും കോൺഗ്രസിലും രാഷ്ട്രീയ വേഷമിട്ട ശിവാജി ഗണേശൻ തമിഴക മുന്നേ സെക്രട്ടേറിയറ്റ് കഴകമെന്ന സ്വന്തം പാർട്ടി തുടങ്ങി. എംജിആറിന്റെ മരണശേഷം നടന്ന 1989 തിരഞ്ഞെടുപ്പിൽ ശിവാജി ഗണേശനുൾപ്പെടെ പാർട്ടിയുടെ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം തോറ്റു. എംജിആറിന് ശേഷം രാഷ്ട്രീയത്തിൽ കുതിപ്പ് നടത്തിയത് വിജയകാന്ത് ആയിരുന്നു. DMDK എന്ന പാർട്ടി രൂപീകരിച്ച ശേഷം 2006 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8.36% വോട്ട് നേടി. വിജയകാന്ത് നിയമസഭയിൽ എത്തി. അടുത്ത പ്രാവശ്യം നേടിയത് 29 സീറ്റ്. വിജയകാന്ത് പ്രതിപക്ഷ നേതാവ്. പിന്നെ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ക്ലച്ച് പിടിച്ചില്ല. 2021 തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 0.43% വോട്ട്. സമത്വ മക്കൾ ക്ഷീമായി എത്തിയ ശരത് കുമാറിന് ആദ്യ തെരഞ്ഞെടുപ്പിൽ 2011 അദ്ദേഹം ഉൾപ്പെടെ 2 പേരെ നിയമസഭയിൽ എത്തിക്കാനായി. അടുത്ത തവണ ശരത് കുമാർ തോറ്റു. ഇപ്പോൾ പാർട്ടി BJP ലയിച്ചു. നായിക നടിയായിരുന്ന ഖുഷ്ബു ആദ്യം DMK പിന്നെ കോൺഗ്രസിലും ഇപ്പോൾ BJP. മറ്റൊരു നടി ഗൗതമി BJP വിട്ട് അന്ന DMK ചേർന്നു. സംവിധായകനും നടനുമായ സീമാൻ 2006 നാം തമിഴക കക്ഷി രൂപീകരിച്ചു. തീവ്ര തമിഴ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പാർട്ടി ഒരു മുന്നണിയിലും ചേരാതെ പ്രവർത്തിക്കുന്നു. DMK പ്രവർത്തിച്ചിരുന്ന നടനും സംവിധായകനുമായ T. രാജേന്ദ്രൻ 1991 ത്യാഗ മറുമലർച്ചി കഴകം പാർട്ടി രൂപീകരിച്ചു. 1996 പാർട്ടി DMK ലയിച്ചു. 2004 രാജേന്ദ്ര DMK വിട്ട് അഖിലേന്ത്യാ ലയി ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപീകരിച്ചു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാട്ടം നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം AIADMKയെ പിന്തുണച്ചു.